ഏകദേശം 1000 വർഷത്തോളം നിങ്ങൾ ജീവിക്കുമെന്ന് കരുതുക. 1000 വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാലും നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
സങ്കീർത്തന പുസ്തകത്തെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ പോലെ 5 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നാണല്ലോ നാം മുഖവരിയിൽ പഠിച്ചത്. ആദ്യത്തെ 3 ഭാഗങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഉൽപ്പത്തി ഭാഗവും 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങൾ പുറപ്പാട് ഭാഗവും 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങൾ ലേവ്യാ ഭാഗവുമാകുന്നു എന്ന് നാം കണ്ടു. ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത് 4 ഭാഗമായ സംഖ്യാഭാഗമാണ്. 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. മോശ എഴുതിയതായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമാണിത്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ എഴുത്തുകാരൻ മോശയായിരുന്നു. അതുകൊണ്ട് മോശയുടെ സങ്കീർത്തനമാണ് 1 വരേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാനിടയുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോ ആണ് സങ്കീർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നതെങ്കിൽ മോശയുടെ പുസ്തകം 1 ചേർക്കുമായിരുന്നു. എന്നാൽ നാം അല്ല ഇതിനെ ക്രമീകരിച്ചത്. സങ്കീർത്തനങ്ങളുടെ ക്രമീകരണത്തിൽ പോലും ദൈവത്തിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 90 സങ്കീർത്തനം വളരെ അത്ഭുതകരമായ രീതിയിൽ അതിന്റെ സ്ഥാനത്ത് ആയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകത്തിൽ ലക്ഷ്യസ്ഥാനമായ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാതെ മരുഭൂമിയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ പരിതാപകരമായ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ പ്രാർത്ഥനയായ 90 സങ്കീർത്തനത്തോടുകൂടെ ഈ സംഖ്യാഭാഗം ആരംഭിച്ചിരിക്കുന്നത് എത്രമാത്രം അനുയോജ്യമായിരിക്കുന്നു എന്നോർക്കണം. 90 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉഴന്നു നടന്ന കാലയളവാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വന്നപ്പോൾ അവർ ആദ്യമായി സീനായ് പർവ്വതത്തിലേക്കാണ് നയിക്കപ്പെട്ടത്. അവിടെ വെച്ച് ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു. തുടർന്ന് അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനായി മുമ്പോട്ടു പോയി. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് പകരം അവർ ആ ഭീകരമായ മരുഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. 38 വർഷത്തോളം അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ആ തലമുറ മരിക്കുന്നതുവരെ അവർ അവിടെ ഉഴന്നു നടന്നു. ജനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത് മോശ കണ്ടു. മോശയുടെ സങ്കീർത്തനം മരണത്തിന്റെ സങ്കീർത്തനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശ്രദ്ധേയമായ സങ്കീർത്തനമാണ്. മഹാനായ മാർട്ടിൻ ലൂതർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിൽ മോശ പ്രവർത്തിക്കുന്നതുപോലെയാണ് ഈ സങ്കീർത്തനത്തിലും മോശ ചെയ്യുന്നത്. തങ്ങളുടെ പാപത്തിൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കുന്ന അഹങ്കാരികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ മോശ മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കുന്നു. അവൻ അവരുടെ ദുഷ്ടതയും പാപവും അവരുടെ കണ്ണിൻ മുൻപാകെ നിരത്തിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അതാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായ രീതിയിലാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 90 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒന്നു മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ ഇപ്രകാരം എഴുതി, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചുവെന്ന്. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 2 7 വാക്യത്തിൽ മോശ ഇപ്രകാരം പറഞ്ഞു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന്. ഈ സങ്കീർത്തനത്തിൽ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ട ജീവിയായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പരിണാമമുണ്ടായി വന്ന ഒരു ജീവിയായിട്ടല്ല, അവനൊരു പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിയാണ്. അവന് ഭൂമിയിൽ നിന്ന് എടുത്തൊരു ശരീരമുണ്ട്. അവൻ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതുവരെ ഈ ശരീരത്തിൽ മുഖത്തെ വിയർപ്പോടെ അവൻ തന്റെ ഉപജീവനം കഴിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മനുഷ്യന്റെ ചിത്രം. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. നീ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യന്റെ ബലഹീനമായ ശരീരത്തെ നിലത്തിലെ പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങൾ മെഥുശലഹ് ജീവിച്ചിരുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുക. ഒന്ന് അങ്ങനെ ഊഹിച്ചു നോക്കുക. ഏകദേശം 1000 വർഷത്തോളം നിങ്ങൾ ജീവിക്കുമെന്ന് കരുതുക. 1000 വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാലും നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. 5-6 വാക്യങ്ങളിൽ നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെയത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഇവിടെ മനുഷ്യന്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ 10 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു വീഴുന്നത് മോശ കണ്ടു. മറ്റ് ആരെക്കാളും അധികം ശവസംസ്കാരത്തിൽ സംബന്ധിച്ചിട്ടുള്ളത് മോശയാണ്. മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്, ആ മണ്ണിലേക്ക് തന്നെ അവന്റെ ശരീരം വെക്കുന്നതും മോശ കണ്ടു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ ശരീരം മണ്ണിൽ മറവ് ചെയ്യുമ്പോഴും നാം ഒരു സാക്ഷ്യമാണ് കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ ചിത്രമാണിത്. നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുമ്പോൾ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും എന്ന ആ വലിയ പ്രതീക്ഷയോടെ ആ ശരീരം നടുകയാണ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഒരു സെമിത്തേരിയെ 2 രീതിയിൽ വിളിച്ചിരുന്നു. ഒന്ന്, ഒരു സത്രമെന്ന്, അതായത് ആളുകൾ കുറച്ച് സമയത്തേക്ക് ഉറങ്ങുന്ന സ്ഥലം. 2-ആമതായി ഒരു വയൽ എന്ന്, വിള വിതയ്ക്കുന്ന സ്ഥലം. നാം നമ്മുടെ മരിച്ചവരെ അടക്കം ചെയ്യുമ്പോൾ വിത്തു വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പറഞ്ഞതിൽ പൂർണമായി നാം വിശ്വസിക്കുന്നു എന്നും പുനരുദ്ധാനം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകൊണ്ട് നാം നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഒരിക്കൽ ചെന്നുചേരും എന്ന സാക്ഷ്യമാണ് നാം കൊടുക്കുന്നത്. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഭൂമിയിലെ രഹസ്യ പാപങ്ങൾ സ്വർഗത്തിൽ പരസ്യമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായിരിക്കുമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ദൈവദൂതന്മാർ നമ്മെ കാണുന്നു, നാം ഇവിടെ ചെയ്യുന്നതൊക്കെയും അവർ കാണുന്നു, നമ്മുടെ ചിന്തകൾ പോലും അവർ അറിയുന്നു. 9-ാം വാക്യം, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നാം നെടുവീർപ്പോടെ ജീവിതം നയിക്കുന്നു. താങ്കൾ ഇന്ന് കർത്താവിനെ അറിയാത്തൊരു വ്യക്തിയാകുന്നുവെങ്കിൽ, നിത്യതയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ലെങ്കിൽ താങ്കൾക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കില്ല. ജീവിതത്തിൽ ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ലായിരിക്കുമെന്ന് ചുരുക്കം. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. അത് 80 വർഷമായാൽ കൂടുതൽ വാദരോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമല്ലേ. ഇവിടെ ഭൂമിയിലെ നമ്മുടെ എത്ര യാഥാർത്ഥ്യമായൊരു ചിത്രമാണ് ലഭിക്കുന്നത്. നാം നമ്മുടെ ദിവസങ്ങളെ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഒരു ഭാവി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ അതാണ് അവന് ലഭിക്കുന്നത്. 12-ാം വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന 1 കൊരിന്ത്യർ 1:30 നാം വായിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ താങ്കൾക്ക് ജ്ഞാനവും പ്രത്യാശയുമുണ്ട്. 17-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, നിത്യതയിൽ വിലയുള്ളതായ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ പ്രിയ സുഹൃത്തെ, ആ മരുഭൂമിയിൽ വെച്ച് ഇടയ്ക്കിടെ ഒന്നിനു പുറകെ ഒന്നായി അനേകരെ അടക്കം ചെയ്യേണ്ടി വന്ന മോശയ്ക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാഴ്ചപ്പാട്. ഇത് എത്ര പ്രായോഗികവും മനോഹരവുമായ ഒരു സങ്കീർത്തനമാണല്ലേ. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 91-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ജീവന്റെയും വെളിച്ചത്തിന്റെയും ഒരു പാട്ടാണ് 91-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനം മരണത്തിന്റെ സങ്കീർത്തനമായിരുന്നതുപോലെ 91-ാം സങ്കീർത്തനം ജീവന്റെ സങ്കീർത്തനമാണ്. ഇത് ഒരു മശിഹ സങ്കീർത്തനമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനുമുള്ള ഒരു സ്ഥാനം ചൂണ്ടിക്കാണിച്ചു തരുന്നു. ദൈവജനത്തിന്റെ ഇടയിൽ വളരെ സുപരിചിതമായൊരു സങ്കീർത്തനമാണിത്. അനേകർക്ക് ഈ സങ്കീർത്തനം അനുഗ്രഹ കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. 90-ാം സങ്കീർത്തനത്തിൽ 1-ാം മനുഷ്യനായ ആദാമിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അത് മരണത്തിന്റെ സങ്കീർത്തനമായിരുന്നു. 91-ാം സങ്കീർത്തനത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള കർത്താവിനെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു മശിഹ സങ്കീർത്തനവും ജീവന്റെ സങ്കീർത്തനവുമാണിത്. സാധാരണ എല്ലാവർക്കും തന്നെ സുപരിചിതമായ മറ്റൊരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. കാരണമറിയാമല്ലോ, ഒരു നല്ല പങ്ക് വിശ്വസിക്കുന്നത് പേടികിട്ടാതിരിക്കുവാൻ ഇത് വായിച്ചാൽ മതി എന്നാണ്. നല്ല കാര്യം, തിരുവചനത്തിലെ ഏത് ഭാഗം വായിച്ചാലും ഭയം മാറ്റുവാൻ അത് പര്യാപ്തമായിട്ടുള്ളതാണ്. പിശാജ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവന് വളരെ നല്ലവണ്ണം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണിത് എന്ന് നാം കാണുന്നതത്രേ. 91-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അതേ സുഹൃത്തെ, വളരെ മനോഹരമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയെക്കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. 1-ാം സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന ഭാഗ്യവാനായ മനുഷ്യനെ, അതെ പൂർണനും വിശുദ്ധനും പാപമില്ലാത്തവനുമായ യേശുക്രിസ്തുവിനെ തന്നെയാണ് ഇവിടെയും നമുക്ക് വരച്ചു കാണിച്ചു തന്നിരിക്കുന്നത്. അവൻ എല്ലായ്പ്പോഴും അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രശ്നം, നാം ചിലപ്പോൾ മാത്രം ലോഡ്ജിലും മറ്റും താമസിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ രാത്രി മാത്രം അവിടെ പാർക്കുന്നുള്ളൂ എന്നതാണ്. അതേ സുഹൃത്തെ, നാം അത്യുന്നതന്റെ മറവിലാണോ വസിക്കുന്നത്? നിങ്ങൾ അവിടെയാണോ ആയിരിക്കുന്നത്? സർവശക്തന്റെ നിഴലിൻ കീഴിലാണോ നിങ്ങൾ എല്ലായ്പ്പോഴും പാർക്കുന്നത്? 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. മിലിട്ടറി സേവനത്തിൽ പോയ ഒരു വ്യക്തി ഈ വാക്യം തന്റെ ജീവിതത്തിൽ അവകാശമാക്കുകയും അത് അവന് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി എന്ന് പറയുകയും ചെയ്താൽ അതല്ല ഇവിടുത്തെ അർത്ഥം. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്നാണ്. അപകട മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന അനേകം ആളുകൾ ഈ വാക്യവും തങ്ങളുടെ ജീവിതത്തിൽ അവകാശപ്പെടുന്നു. 7-8 വാക്യങ്ങൾ നോക്കിക്കെ, നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഈ വാക്യങ്ങൾ ദൈവജനത്തിന് ഉപയോഗിക്കുവാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേക പ്രാവശ്യം ഈ വാക്യങ്ങൾ ദൈവം തന്റെ ജനത്തിന് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവ നമ്മുടെ കർത്താവിനെയാണ് ചിത്രീകരിക്കുന്നത്. നമുക്ക് ആദ്യമായി കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാം. അവനിൽ പാപമുണ്ടായിരുന്നില്ല. പാപത്തിന്റെ ഫലമായ രോഗവും ദുഃഖവും അവനില്ലായിരുന്നു. ഏതു വിധത്തിലും അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ തന്റെ പിതാവായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും പൂർണ്ണ അനുസരണത്തിൽ നടക്കുകയും ചെയ്തതുകൊണ്ട് വലിയ വഞ്ചകനായ സാത്താൻ അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ നാശത്തിന്റെ യാതൊരു ശക്തിക്കും അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ തൂവലുകളാൽ, അവന്റെ ചിറകിൻ കീഴിൽ മറഞ്ഞിരുന്ന് പൂർണ്ണ മനുഷ്യൻ ഭൂമിയിൽ തന്റെ അഭയം നിരന്തരം കണ്ടെത്തി. അവൻ ഭയം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ മേൽ വീണിരുന്നത് അവന്റെ അടുത്ത് ചെന്നിരുന്നില്ല. അതെ, അവനുള്ളവർ സംരക്ഷണവും സുരക്ഷിതത്വവും അവകാശപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിലും അനുസരണത്തിലും അവനെ അനുഗമിക്കുന്നു. ഈ വാക്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനേകർ അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പാപം നിമിത്തം നമ്മുടെ ശരീരം മരിക്കുന്നു എന്നത് എത്രയോ വാസ്തവമാണ്. നാം തെറ്റുകുറ്റങ്ങളുള്ള തോൽവിയടഞ്ഞ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാകയാൽ നമുക്ക് ശിക്ഷണവും ആവശ്യമാണ്. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി കടന്നു പോകേണ്ടതായി വരുന്നു. എന്നാൽ അതിലെല്ലാം ഒരു വിശ്വാസിക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ കഴിയും. കാരണം എല്ലാം നന്മയ്ക്കായി മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്ന് അവന് ആശ്വസിക്കുവാൻ കഴിയും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും എന്ന് ഭക്തനായ ഇയ്യോബ് പറഞ്ഞതുപോലെ, അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെയും പൂർണമായി ദൈവത്തിലുള്ള ആശ്രയത്തിന്റെയും അത്യുന്നതമായ നിലവാരം. ഇത് വളരെ മനോഹരമായ ഒരു പ്രസ്താവനയല്ലേ? 9-ഉം 10-ഉം വാക്യങ്ങളിൽ, യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. ഇത് ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. 11-ഉം 12-ഉം വാക്യങ്ങളിൽ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പിശാച് ഉദ്ധരിച്ച വാക്യങ്ങൾ ഇവയാണ്. ഈ വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പിശാചിന് അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇന്ന് അനേക വേദപണ്ഡിതന്മാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യം പിശാചിനറിയാം എന്ന് നിങ്ങൾക്കറിയാമോ? പുതിയ നിയമത്തിൽ കർത്താവിന്റെ പരീക്ഷയുടെ സമയത്ത് പിശാചി പ്രകാരം പറഞ്ഞു, നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 4:10-11 വാക്യങ്ങൾ. പിശാച് തന്റെ ഇഷ്ടാനുസരണം തിരുവചനത്തെ ഉദ്ധരിക്കുന്നതായി നമുക്ക് തോന്നുന്നു. പിശാച് ഇവിടെ തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നിന്റെ എല്ലാ വഴികളിലും എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വാക്കുകൾ പിശാച് ഉദ്ധരിച്ചപ്പോൾ അവൻ നിന്റെ എല്ലാ വഴികളിലും എന്നുള്ളത് വിട്ടുകളഞ്ഞു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് കർത്താവായി യേശുക്രിസ്തു വന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വഴികളിൽ നടക്കുക എന്നാണ്. കല്ല് അപ്പമായി തീർക്കുവാൻ ശ്രമിക്കുകയോ പിശാചിൽ നിന്ന് ലോകത്തിലെ രാജ്യങ്ങൾ സ്വീകരിക്കുകയോ ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തു നിന്ന് ചാടുകയോ ചെയ്തിരുന്നുവെങ്കിൽ യേശു ദൈവത്തിന്റെ വഴിയിൽ നിന്ന്, ദൈവഹിതത്തിൽ നിന്ന് വഴുതിപ്പോകുമായിരുന്നു. അവയിൽ എന്തെങ്കിലും ചെയ്യുന്നത് ദൈവവഴിയാകുമായിരുന്നില്ല. വാഗ്ദത്തം ഇതാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇനിയും 14-ഉം 15-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. പൂർണ്ണ മനുഷ്യൻ മരണത്തിന്റെ പിടിയിലായി. അവൻ ഭൂമിയുടെ ഏറ്റവും താണ സ്ഥലത്തേക്ക് പോയി, അതായത് മരണവും ശവക്കുഴിയും തന്നെ. 3-ാം ദിവസം വിടുതലുണ്ടായി. ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന് ബഹുമാനവും തേജസ്സും നൽകി. ദൈവം പറയുന്നു, ഞാൻ അവനെ ഉയർത്തും എന്ന്. ക്രിസ്തുവിനെക്കുറിച്ച് വളരെ മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒടുവിലത്തെ വാക്യം നോക്കിക്കേ, ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. മനോഹരമായിരിക്കുന്നില്ലേ? ഇനി നമുക്ക് 92-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ശബത്ത് ദിവസത്തേക്കുള്ള സ്തുതിഗാനമാണ് ഈ സങ്കീർത്തനം. ശബത്ത് നാൾക്കുള്ള ഒരു ഗീതം, ഒരു സങ്കീർത്തനം എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ഒരു മശിഹാ സങ്കീർത്തനത്തെ തുടർന്നുള്ള ഒരു സ്തുതിഗാനമാണിത്. ഇതിൽ സ്തോത്രത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനായിട്ടാണല്ലോ ശബത്ത് ദിവസം നൽകപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും ഈ സങ്കീർത്തനത്തിലെ ആരാധന ലോകപ്രകാരമുള്ള ഒരു വിശുദ്ധ സ്ഥലത്തോട് ബന്ധപ്പെട്ടതാണ്. യെരുശലേമിൽ ഒരു ദേവാലയം ഉണ്ടാകുകയും ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനം അവിടെ ആരാധിക്കുകയും ചെയ്യുന്ന ദിവസത്തെയാണ് ഇതിൽ നോക്കിപ്പാർക്കുന്നത്. ഇന്ന് വിശ്വാസികളുടെ ആരാധന അല്പം ഭിന്നമാണ്. കർത്താവ് ശമര്യാക്കാരി സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. അതെ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:21 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വിശ്വാസികൾ ഇന്ന് ലോകപ്രകാരമുള്ള വിശുദ്ധ സ്ഥലത്ത് ദൈവത്തെ സേവിക്കുന്നതിനല്ല, പിന്നെയോ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനുവേണ്ടിയാണ് രാജകീയ പുരോഹിതവർഗമായി തീർന്നിരിക്കുന്നത്. ഈ സങ്കീർത്തനം ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. 1 യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. പ്രിയരെ, ഇന്ന് നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അവന്റെ നാമത്തിന് കീർത്തനം അഥവാ പാട്ടുപാടുക. 2-3 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. നിങ്ങൾക്ക് രാവിലെ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ കഴിയും. രാത്രിയിൽ അവന്റെ വിശ്വസ്തതയെയും ദയയെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവന് നന്ദി കരയേറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരു പുതിയ ദിവസം ദൈവം എനിക്ക് ദാനം ചെയ്തതിനായി, തന്റെ ദയയ്ക്കായി രാവിലെ ഞാൻ നന്ദി കരയേറ്റും. രാത്രി സമയം ഉറങ്ങുന്നതിനു മുമ്പായി പകൽക്കാലം അവൻ നമ്മെ കാത്തു പരിപാലിച്ചതിനായി, അവന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ കഴിയും. ഓരോ ദിവസവും നമ്മെ ഓരോ ഒന്നാം തരം അവസരം നൽകി ദൈവം കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതത് സമയം നിറവേറ്റിത്തരികയും ചെയ്യുകയാണ്. അത് നിസ്സാരമായ കാര്യമല്ല. ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് എത്ര മനോഹരമായ കാര്യമാണ്. 4 വാക്യങ്ങളിൽ, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു, ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. 6 മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. മൂഢനും മൃഗപ്രായനുമായ മനുഷ്യൻ ദൈവത്തിന്റെ ദയയെയോ അവന്റെ വിശ്വസ്തതയെയോ അറിയുന്നില്ല. ഇത് ഭാവിയിലേക്ക് നോക്കുന്ന, അതെ, 1000 വാഴ്ചയിലെ ഒരു സങ്കീർത്തനമാണ്. ശബത്ത് ദിവസം വീണ്ടും ആരാധിക്കുന്നതായ ഒരു കാലത്തെയാണ് ഇവിടെ നോക്കിപ്പാർക്കുന്നത്. നാം ശബത്ത് ദിവസമല്ല, ആഴ്ചയുടെ 1 ദിവസമാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം ശബത്ത് ദിവസം കർത്താവ് മരിച്ചവനായിരുന്നു. എന്നാൽ അവൻ ആഴ്ചയുടെ 1 ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് നാം അറിയുന്നു. 7-8 ഭാഗ്യങ്ങൾ, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. 8 നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചുപോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. അത്യുന്നതൻ എന്നുള്ളത് നമ്മുടെ ദൈവത്തിന് 1000 വാഴ്ചയിലെ ഒരു പേരാകുന്നു. ഇത് 1000 വാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാകുന്നു എങ്കിലും ചില വാക്യങ്ങൾ ഭൂമിയിലെ അവസ്ഥയെ തിരിഞ്ഞു നോക്കുന്നതാണ്. മനുഷ്യനിവിടെ മൃഗീയനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നേരായി നടക്കുന്നില്ല, അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നില്ല. അവൻ കുനിഞ്ഞു നോക്കി ഭൂമിയിലെ മാലിന്യവും പാപവുമാണ് കാണുന്നത്. അവനൊരു മൂഢനാണ്. അവൻ നല്ല ബുദ്ധിയുള്ളവനല്ല, സ്ഥിരബുദ്ധിയില്ലാത്തവനാണ്. അവന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം പറയുന്നു, അവന്റെ ബുദ്ധിയില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന്. അതെ, മൃഗീയനായ മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുന്നു. അവനൊരു മൃഗത്തെ പോലെ ജീവിക്കുന്നു. ദൈവം ജീവിച്ചിരിക്കുന്നില്ല എന്ന നിലയിലാണ് അനേകം ആളുകൾ ജീവിതം നയിക്കുന്നത് തന്നെ. അവർ തിന്നുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, കുളിക്കുന്നു, ജോലി ചെയ്യുന്നു, അത്രമാത്രം. അതാണ് അവർക്ക് ജീവിതം. എന്നാൽ ഇവിടെ എത്ര മനോഹരമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. 12 നാം വായിക്കുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. പനവൃക്ഷം വിജയത്തിന്റെ ചിഹ്നമായിരുന്നു. അതുപോലെ തന്നെ ദേവദാരു വൃക്ഷം ശക്തിയെയും ഗൌരവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്നും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നടക്കുന്ന നീതിമാനായ മനുഷ്യന്റെ ചിത്രം ഇതുതന്നെയാകുന്നു എന്ന് മറക്കരുത്. എത്ര മനോഹരമല്ലേ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന അനുഭവം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ അത് വീണ്ടും ഉറപ്പിച്ചതിനായി സ്തോത്രം. നിന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഓരോരുത്തരെ ഒരുക്കിക്കാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
സങ്കീർത്തന പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നല്ലവൻ വല്ലവൻ യേശു, നല്ലവൻ ഇന്നുമെന്നും മതിയായവൻ. നല്ലവൻ വല്ലവൻ യേശു, നല്ലവൻ ഇന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാം എൻ യേശുവിനുള്ളത്തിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം എൻ യേശുവിനുള്ളത്തിലെന്നും
നന്ദിയ സ്തുതി പാടാം എന്നേശുവിനുള്ള
നാലെന്നും പാടാം, നന്നീയ സ്തുതി പാടാം എന്നേശുവിനുള്ള നാലെന്നും പാടാം. നല്ലവൻ വല്ലവൻ എന്നേശു നല്ലവൻ ഇന്നുമെന്നും മതിയായി.